إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله وأصدق الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള, അള്ളാഹുവിലേക്ക് നമ്മൾ ഏറെ പ്രതിഫലം കാംക്ഷിച്ചും അതുപോലെ അവനിലേക്ക് കൂടുതൽ അടുക്കുന്നതിനു വേണ്ടിയും നിശ്ചയിക്കപ്പെട്ട മഹത്തായ ഒരു ഇബാദത്താണ് ഉദുഹിയത്ത് എന്നുള്ളത്. നാം ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ നിസ്കാരത്തോടൊപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദുഹിയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അഥവാ ബലികർമ്മത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ, ആകയാൽ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുകയും അതുപോലെ തന്നെ അവനു വേണ്ടി ബലിയർപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ നാം എന്നും നമ്മുടെ പ്രാരംഭ പ്രാർത്ഥനകളിൽ ചൊല്ലാവുന്ന വജ്ജഹത്തുവിൽ നമുക്ക് കാണാം, അത് ഖുർആനിൽ ഉള്ള ഒരു ആയത്തിൽപ്പെട്ട ഭാഗം തന്നെയാണ്. ഇന്ന സലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, തീർച്ചയായും എന്റെ നിസ്കാരവും അതുപോലെ തന്നെ എന്റെ ബലികർമ്മവും എന്ന് ഒരുമിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഉദുഹിയത്ത് കർമ്മം എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അറബുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഉദുഹിയത്താണ്. നമ്മുടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുടങ്ങാതെ പതിവായി ചെയ്തിട്ടുള്ള ഒരു വലിയ ഇബാദത്തായിരുന്നു ഉദുഹിയത്ത് എന്നുള്ളത്. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുദഹി ബികബ്ഷൈനി അംലഹൈനി അഖ്റനൈൻ. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി രണ്ട് ആടുകൾ അറുക്കുമായിരുന്നു, നല്ല കൊമ്പുള്ള, വെളുപ്പിനോട് കൂടുതൽ ചാഞ്ഞിട്ടുള്ള, കറുപ്പും വെളുപ്പും നിലകൊണ്ട് കറുപ്പും വെറുപ്പും ഒരുപോലെയുള്ള, വെളുപ്പിനോട് കൂടുതൽ ചാഞ്ഞിട്ടുള്ള ആടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി അറുക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഉദഹിയത്തിന്റെ വിഷയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നിർബന്ധമാണോ, അതല്ല വളരെയധികം ശക്തമായ ഒരു സുന്നത്ത് മാത്രമാണോ എന്നുള്ള അഭിപ്രായ വ്യത്യാസമാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ വാജിബാണോ അല്ലേ എന്നുള്ള അഭിപ്രായ വ്യത്യാസം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ഇതിന് പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നാം അറിയുക, പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം തന്നെ ഒരാൾക്ക് കഴിവുണ്ടായിട്ടും ഉദഹിയത്ത് അറുത്തിട്ടില്ല എങ്കിൽ അവൻ കുറ്റക്കാരനായി തീരും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു സഅതുൻ വലം യുദഹി ഫലാ യഖ്റബന്ന മുസല്ലാന. അവിടുന്ന് പറയുകയാണ്, ആർക്കെങ്കിലും ബലിയർക്കാൻ സൗകര്യമുണ്ടായിട്ടും അവൻ ബലിയർക്കുന്നില്ല എങ്കിൽ അവൻ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് അടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനാൽ തന്റെ സഹോദരങ്ങളെ, ഇതിന്റെ മസ്അല ചർച്ച ചെയ്ത് അതിൽ ശരി കണ്ടുപിടിക്കുന്നതിനേക്കാൾ നമുക്ക് അഭികാമ്യം സാമ്പത്തികമായി റബ്ബ് നമുക്ക് കഴിവ് നൽകിയിട്ടുണ്ട് എങ്കിൽ ഈ മഹത്തായ ഉദുഹിയത്ത് കർമ്മത്തിന് നാം അത് വിനിയോഗിക്കുക എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനയിൽ ദാരിദ്ര്യവും പ്രയാസവും ഉണ്ടായിരുന്ന കാലത്ത് പോലും അവർ ഒരിക്കലും പോലും ഉദുഹിയത്ത് ഒഴിവാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടായിരുന്ന 10 വർഷത്തോളം കാലവും ഉദുഹിയത്ത് നടത്തിയതായി മഹാനായ സഹാബി അനസ് റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നതായി കാണാൻ സാധിക്കും. ഒരിക്കൽ മഹാനായ താബിഈ ഇബ്നു സീരീൻ റഹിമഹുല്ലാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉദഹിയത്തിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. അവിടുന്ന് ചോദിച്ചു, അവാജിബത്തുൻ ഹി, അത് വാജിബാണോ, ഉദഹിയത്ത് വാജിബാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിനുള്ള മറുപടി നേർക്ക് പറയാതെ അവിടുന്ന് പറഞ്ഞു, ഖാല ദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂന മിൻ ബഅദി വജറത് ബിഹി അസ്സന വജറത് ബിഹി അസ്സുന്ന. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളും അഥവാ സഹാബികളും എല്ലാം തന്നെ ഉദഹിയത്ത് അറുത്തിട്ടുണ്ട്. പിന്നീട് അതൊരു പുണ്യകരമായ ഒരു സുന്നത്തായി അത് നിലകൊള്ളുകയും ചെയ്തു എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനി ചിഹ്നങ്ങളെ ആദരിക്കുന്നതിൽപ്പെട്ട വലിയ ഒരു കാര്യമാണ് ഉദഹിയത്ത് എന്നുള്ളത്. അല്ലാഹു പറഞ്ഞു, ദാലിക വമൻ യുഅള്ളിം ശഅഇറല്ലാഹ് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശഅഇറുകളെ, ദീനി ചിഹ്നങ്ങളെ ആദരിക്കുന്നതിൽ പെട്ടതാകുന്നു. ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ അതിൽ പെട്ടതാകുന്നു അത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ കഴിവുള്ള ആളുകൾ ഒരിക്കലും തന്നെ ഈ ഉദഹിയത്ത് കർമ്മത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാടില്ല. ഇനിയും സമയം വൈകിയിട്ടില്ല. ആരെങ്കിലും ഇതുവരെ അതിനുവേണ്ടി നിയത്താക്കിയിട്ടില്ലെങ്കിൽ പോലും അവന് ഈദിന്റെ തൊട്ടു ദിവസം മുമ്പോ അല്ലെങ്കിൽ ഈദിന്റെ അന്നോ പോലും അവന് ഉദഹിയത്തിന് നിയത്താക്കുകയും അതിനുവേണ്ടി അത് നമുക്ക് ഒരു ഉരുവിനെ വാങ്ങുകയും ഉദഹിയത്ത് അറക്കുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടി വളരെയധികം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അമലുകളിൽ വലിയൊരു അമലാണ്, നാം സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും വലിയ ഒരു അമലാണ് ഉദഹിയത്ത് അറക്കുക എന്നുള്ളത്. അതിന്റെ ഒരിക്കൽ തന്നെ നമ്മൾ ഗൗരവം കുറച്ചു കാണാൻ പാടില്ല. പിന്നീട് മറ്റേതൊരു ഇബാദത്തും പോലെ തന്നെ വളരെയധികം ഇഖ്ലാസോടുകൂടി തന്നെയാണ് ഈ അമൽ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഉദഹിയത്ത് കർമ്മം അത് പരസ്യമായി ചെയ്യുന്ന അമലുകളിൽ പെട്ടതാണ്. നമുക്കൊരിക്കലും രഹസ്യമായി ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ പരസ്യമായിട്ടാണ് ഉദഹിയത്ത് ചെയ്യുക. അതുകൊണ്ട് ഈ അമൽ ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായി ലോകമാന്യത ഇല്ലാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വലിയ ഉരുവിനെ എടുത്തുകൊണ്ട് ആളുകൾ പറയണം, ഇന്ന തറവാട്ടുകാരനാണ് അല്ലെങ്കിൽ ഇന്ന നാട്ടിലാണ് അവൻ സ്ഥിരമായി ഇങ്ങനെ അറക്കും എന്ന് പറയുന്നതിന് വേണ്ടിയാകാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനി ചിഹ്നങ്ങൾ ആദരിക്കുന്നതിന് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടക്കാതെ ചെയ്തിട്ടുള്ള ഈ ഇബാദത്ത് എന്റെ ജീവിതത്തിലും കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്, അതിൽ നിന്ന് ഭക്ഷിക്കാനും പാവങ്ങൾക്ക് കൊടുക്കാനും വേണ്ടിയാണ് എന്നുള്ള വലിയൊരു നിയത്ത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ ലോകമാന്യം മുതൽ കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഉദഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതുമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഉദഹിയത്തിന് പങ്കെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില മസ്അലകൾ, ചില വിധിവിലക്കുകൾ നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്നാമത്തേത്, അറുക്കപ്പെടുന്ന മൃഗം അത് കന്നുകാലി വർഗത്തിൽ നിന്നായിരിക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അഥവാ ആട്, മാട്, ഒട്ടകം നമുക്കറിയുന്നത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ബഹീമത്തുൽ അൻആം, ആടുമാട് ഒട്ടകത്തിൽ നിന്നാണ് അത് അറുക്കാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞു, വലികുല്ലി ഉമ്മത്തിൻ ജഅൽന മൻസക, എല്ലാ സമുദായത്തിനും അവർക്ക് ഒരു ആരാധന കർമ്മം മൻസക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ലിയസ്കറു സ്മുല്ലാഹ് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അവർ അല്ലാഹു സുബ്ഹാനഹു വതആല ഉപജീവനത്തിനായി നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള മൃഗങ്ങളിൽ നിന്നും, കന്നുകാലി മൃഗങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കുന്നതിന് വേണ്ടിയാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി ബഹീമത്തുൽ അൻആം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഈ ഇനത്തിൽപ്പെട്ട ആടും മാടും അതുപോലെ തന്നെ ഒട്ടകവും അല്ലാതെ, അതിൽ ഈ ആ ഇനത്തിൽപ്പെട്ടതല്ലാതെ മറ്റൊന്നും തന്നെ അറുക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആട്, മാട്, ഒട്ടകങ്ങളായാലും രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ വയസ്സ് തികയണമെന്നാണ്. ഷറഇൽ പറഞ്ഞിട്ടുള്ള വയസ്സ് തികഞ്ഞ ഉരുവിനല്ലാതെ നമ്മൾ കറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ബഹു ഇല്ലാ മുസിന്ന, നിങ്ങൾ മുസിന്നത്തെത്തിയതല്ലാതെ നിങ്ങൾ അറുക്കാൻ പാടില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. ഇല്ലാ അൻ യഅസുറ അലൈക്കും ഫതദ്ബഹു ജദ്അതം മിന ദഅൻ, നിങ്ങൾക്ക് പ്രയാസമാകുന്നെങ്കിൽ നിങ്ങൾക്ക് ചെമ്മരിയാടിൽ നിന്നും അറുക്കാം. അവിടെ പറഞ്ഞിട്ടുള്ളത് മുസിന്നത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് മൃഗങ്ങൾക്കുള്ള ഒരു പ്രായപരിധിയാണ്. അതിന് ജനിച്ചപ്പോൾ ഉണ്ടാകുന്ന പല്ല് മാറി അതിന് തീറ്റപ്പല്ല് വരും. അത് ഏകദേശം ഓരോ മൃഗങ്ങൾക്കും വ്യത്യസ്തമാണ്. ഒട്ടകങ്ങൾക്ക് 5 വയസ്സാണെങ്കിൽ മാടുകൾക്ക് 2 വയസ്സാണ്. എന്നാൽ ആടുകളുടെ വിഷയത്തിൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ചെമ്മരിയാടാണെങ്കിൽ, ദഅ്ഇൻ ഇനത്തിൽ പെട്ടതാണെങ്കിൽ അതിന് 6 മാസത്തിൽ നിങ്ങൾക്ക് അറക്കാവുന്നതാണ്. 6 മാസത്തിൽ അറക്കാം. എന്നാൽ നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന കോലാടാണെങ്കിൽ അതൊരു വർഷം തികഞ്ഞിരിക്കണം. അഥവാ 12 മാസം തികഞ്ഞ് 13-ാമത്തെ മാസത്തിൽ പ്രവേശിച്ചതല്ലാതെ ഒരാടിനെയും നമ്മൾ അറുക്കാൻ പാടില്ല. കാരണം ഉദഹിയത്ത് ശരിയാവുകയില്ല. അതുകൊണ്ട് നമ്മൾ അത് കൃത്യമായി അമാനത്തോടുകൂടി അത് ഏൽപ്പിക്കുന്ന ആളുകളിൽ നിന്നും വാങ്ങാൻ ശ്രദ്ധിക്കണം. കേവലം കച്ചവടത്തിന് വേണ്ടി ചെറിയ വയസ്സില്ലാത്ത പശുവിനെയും അല്ലെങ്കിൽ വയസ്സില്ലാത്ത ആടിനെയും വിൽക്കുന്ന ആളുകളിൽ നിന്നും നമ്മൾ വാങ്ങാൻ പാടില്ല. മറിച്ച് കൃത്യമായി അതിന്റെ വയസ്സ് തികഞ്ഞിരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉദഹിയത്ത് ശരിയാകണമെങ്കിൽ ഈ വയസ്സ് എത്തിയിരിക്കണം. ഇനി അറുക്കുന്ന മൃഗങ്ങൾ തന്നെ സഹോദരങ്ങളെ, എല്ലാം ഒരേ ശ്രേഷ്ഠതയുള്ളതല്ല. എല്ലാവരും അറുക്കുന്ന എല്ലാ മൃഗങ്ങളും ഒരേ ശ്രേഷ്ഠതയുള്ളതല്ല. മറിച്ച് കൂടുതൽ വലിപ്പവും കൂടുതൽ ഇറച്ചിയും വലിയ ഗുണമേന്മയുമുള്ള പശുവിനെ മാടുകളെ അറക്കുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലം ലഭിക്കും. എല്ലാം അറക്കുന്നതും ഒരുപോലെയല്ല. ആടാകട്ടെ മാടാകട്ടെ, അത് കൂടുതൽ വലിപ്പവും കൂടുതൽ ഗുണമേന്മയും ഉള്ളത് അറക്കുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലം ലഭിക്കും. നാം ഒരിക്കലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഈ കാര്യത്തിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. നമുക്ക് പരമാവധി ഏറ്റവും നല്ലത്, കാണാൻ നല്ല ഭംഗിയുള്ള ഏറ്റവും നല്ലത്, നല്ല ഇറച്ചി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇനങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിനെ അറക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലാതെ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ചീപ്പായിട്ട് ഒരു ഉണങ്ങി പിടിച്ച പോലത്തെ ഒന്നിനെ എടുത്തുകൊണ്ടുവന്ന് ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെ തീർക്കാനുള്ളതല്ല, മറിച്ച് വളരെയധികം താല്പര്യത്തോടുകൂടി ഈ ഞാൻ ചിലവഴിക്കുന്ന മുഴുവൻ പണങ്ങളും അത് 6,000 ആകട്ടെ 10,000 ആകട്ടെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ ആഖിറത്തിൽ എനിക്ക് ഇതിന്റെ 10 മടങ്ങായി ഇരട്ടിയായി അല്ലാഹു തിരിച്ചു തരുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി അതിനുവേണ്ടി വളരെയധികം മനസ്സ് വിശാലതയോടുകൂടി അത് ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അറക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വെളുപ്പിലേക്ക് കൂടുതൽ ചായുന്ന മൃഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അഭികാമ്യമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, തിരഞ്ഞെടുക്കുന്ന മൃഗങ്ങൾ ഷറഇൽ പറഞ്ഞിട്ടുള്ള ന്യൂനതകളിൽ നിന്ന് മുക്തമായിരിക്കണം. എല്ലാ മൃഗങ്ങളെയും നമുക്ക് തിരഞ്ഞെടുക്കാൻ പാടില്ല. ഉദഹിയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നിശ്ചയിച്ചിട്ടുള്ള ചിലതരം ഇനങ്ങളുണ്ട്, അതിനെ മാത്രമേ നമുക്ക് തെരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ചില ന്യൂനതകളുള്ള മൃഗങ്ങളെ ഉദഹിയത്തിന് കൊള്ളുകയില്ല. ഒരിക്കൽ ബറാഇ ഇബ്നു ആദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അവിടുന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, മാദാ യുത്തഖാ മിനൽ ദഹായ, ഉദഹിയ തറക്കുമ്പോൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്, എന്താണ് മാറ്റി നിർത്തേണ്ടവ ഏതാണ് എന്ന് അവിടുന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫഖാല അർബഉൻ, 4 ഇനങ്ങൾ നിങ്ങൾ മാറ്റി നിർത്തണം. എല്ലാ മൃഗങ്ങളെയും അറക്കാൻ പാടില്ല. ഈ പറഞ്ഞ ആട് മാട് ഒട്ടകങ്ങളിൽ തന്നെ പ്രായമെത്തിയാൽ തന്നെ അതുകൊണ്ട് മാത്രം ശരിയാകുന്നില്ല, മറിച്ച് 4 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണത്? അൽ അർജഉ അൽ ബയ്യിനു വൽ ഉഹാ, മുടന്തു വളരെയധികം പ്രകടമായ മുടന്തുള്ളതിനെ അറക്കാൻ പാടില്ല. മറ്റു മൃഗങ്ങളോടൊപ്പം നടന്നെത്താൻ സാധിക്കാത്ത വിധം അങ്ങേറ്റം മുടന്തുള്ള ഒരു മുടന്തനായ ആടിനെ നമുക്ക് അല്ലെങ്കിൽ മാടിനെ നമുക്ക് അറക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വൽ ഔറാഉ അൽ ബയ്യിനു ഔറഹാ, അതുപോലെ തന്നെ പ്രകടമായ കണ്ണിന് കേടുള്ള, കണ്ണിന് തീരെ കാഴ്ചയില്ലാത്ത അല്ലെങ്കിൽ പ്രകടമായ കണ്ണിന് കേടുള്ളവ അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞതായി കാണാം. വൽ മരീദത്തു അൽ ബയ്യിനു മർദുഹാ, പ്രകടമായ രോഗമുള്ളതിനെയും അറക്കാൻ പാടില്ല. വൽ അജ്ഫാ വല്ലതി ലാ തുൻഖി, മജ്ജയും അതിന്റെ നെയ്യുമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് മെലിഞ്ഞൊട്ടിയ മൃഗങ്ങളെയും അറക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ ഈ ന്യൂനതകളിൽ നിന്നെല്ലാം മുക്തമായിക്കൊണ്ട് നല്ല ഗുണമുള്ള, നല്ല തടിച്ചിട്ടുള്ള, നല്ല എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്ന് മുക്തമായിട്ടുള്ള, പ്രകടമായ എല്ലാ ന്യൂനതകളിൽ നിന്ന് മുക്തമായിട്ടുള്ള മൃഗങ്ങളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ നിസ്സാരമായ ന്യൂനതകൾ കുഴപ്പമില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം വ്യക്തമായി മനസ്സിലാകുന്ന പ്രകടമാകുന്നതിനെയാണ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഉദുഹിയ തറക്കുന്നതിന് അതിന് പ്രത്യേകമായ സമയമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ യൗമുൻ നഹറിൽ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്, ഈദ് നിസ്കാരത്തിന് ശേഷമാണ് നമ്മൾ ഉദുഹിയ തറക്കേണ്ടത്. ഈദ് നിസ്കാരത്തിന് ശേഷം നമ്മൾ പോയി ആദ്യം ചെയ്യേണ്ട ഏറ്റവും വലിയ അമൽ അത് ഉദുഹിയത്താണ്. അതാണ് അതിന്റെ ആരംഭ സമയം. എന്നാൽ ഒരാൾക്ക് ഈദിന് ശേഷം അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങളിലും ഉദുഹിയ തറക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, അയ്യാമു തശ്രീഖിന്റെ 3-ാമത്തെ ദിവസം അഥവാ ദുൽഹിജ്ജയുടെ 13-ന്റെ അന്ന് അറക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 ദിവസങ്ങൾ അത് ഈദുൽ അദ്ഹ യൗമുൻ നഹറും ശേഷമുള്ള 2 ദിവസങ്ങളും എന്നാണ്. മറ്റു ചിലർ അതല്ല, 3 ദിവസങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് സാധിക്കുന്നവർ അതിനുവേണ്ടി ഏറ്റവും പെട്ടെന്ന് ധൃതിപ്പെടുകയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അറക്കുന്ന സമയത്ത് ബിസ്മില്ലാ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ അറക്കാൻ അതിനുവേണ്ടി പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വന്തം കൈകൊണ്ടാണ് അറത്തിട്ടുള്ളത്. ആ ശ്രേഷ്ഠത ലഭിക്കുന്നതിനു വേണ്ടി നമ്മൾ തന്നെ ബിസ്മില്ലാ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം അല്ലാഹുമ്മ മിൻക വ ഇലൈക, അല്ലാഹു ഇത് നിന്നിൽ നിന്നുള്ളതാണ്, ഇത് നിന്നിലേക്കാണ്, നിനക്ക് വേണ്ടിയാണ് ഇത് അറക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അറക്കുക. അതുപോലെ തന്നെ അല്ലാഹുമ്മ തഖബൽ മിന്നി വ മിമ്മൻ ഉദഹി അൻ, അല്ലാഹുവേ ഇത് എന്നിൽ നിന്നും സ്വീകരിക്കണേ, ഞാൻ ആർക്കു വേണ്ടിയാണ് ഉദഹിയത്ത് അറക്കുന്നത്, അവരിൽ നിന്നും ഇത് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മൾ അറക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാതെ എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും ഒരു പൈസ ഏൽപ്പിച്ച് പിന്നെ ആ ഭാഗത്ത് പോകാതെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ എന്തെങ്കിലും ആകട്ടെ എന്ന് ചിന്തിക്കലല്ല, മറിച്ച് നമ്മുടെ ദീനിന്റെ കാര്യമാണ്. ഇതെല്ലാം പഠിക്കൽ നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും വളരെ താല്പര്യത്തോടുകൂടി അതിൽ പങ്കെടുക്കാനും നമ്മൾ തയ്യാറാകുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീക് നൽകുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين من كل ذنب فاستغفروا إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, ഉദ്ഹിയ തർക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാത്ത മറ്റൊരു വിഷയമാണ്. നാം നേരത്തെ മനസ്സിലാക്കി നമുക്ക് ഉദഹിയെ തറുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ എല്ലാവരും ഓരോ ഉരുവിനെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ ശറഇൽ മാടിലും അതുപോലെ തന്നെ ഒട്ടകത്തിലും ഏഴു പേർക്ക് വരെ ഷെയർ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകിയിട്ടുണ്ട്. ഏഴാളുകൾക്ക് പങ്കെടുത്തുകൊണ്ട് ഒരു മാടിനെ അല്ലെങ്കിൽ ഒരു ഒട്ടകത്തിനെയൊക്കെ അറുക്കാവുന്നതാണ്. എന്നാൽ ഇത്തരം സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ നാടുകളിൽ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ്, ആളുകൾ ഒരു നിശ്ചിത എമൗണ്ട് അങ്ങ് കൊടുക്കുകയാണ്. ഒരു 5000 രൂപ എഴുതി വെക്കുമ്പോൾ ആളുകൾ അങ്ങ് കൊടുക്കുന്നു. പിന്നീട് അവർ ചിന്തിക്കുന്നില്ല എന്റെ ഒരു ഏതാണെന്ന് ചിന്തിക്കുന്നില്ല. പലപ്പോഴും ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പറ്റുന്നത് ഒരു മഹല്ലിന്റെ ആളുകൾ അവരൊരു 10-15 പശുവിനെ അല്ലെങ്കിൽ 10-15 പോത്തിനെ വാങ്ങുന്ന സമയത്ത് ഓരോന്നിനും വ്യത്യസ്ത വിലയായിരിക്കും. ചില പോത്ത് 40,000 ആയിരിക്കും, ചില പോത്ത് 50,000 ആയിരിക്കും, ചിലപ്പോൾ അത് 45,000 അല്ലെങ്കിൽ 35,000. നമ്മൾ കൊടുക്കുന്നത് ഒരു ഓഹരിയാണ്, അതൊരു ആവറേജാണ്. ഒരിക്കലും ഒരു ആവറേജ് അല്ല കൊടുക്കേണ്ടത്, മറിച്ച് നമ്മൾ തെരഞ്ഞെടുക്കുന്ന നമ്മൾ അറുക്കുന്ന ഉരുവിന്റെ ഏഴിലൊന്ന് നാം കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ല എങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് കിട്ടിയത് ഒരു വലിയ ഉരുവാണെങ്കിൽ അതിലൊരു ഏഴിലൊന്ന് നമ്മൾ ഒരിക്കലും തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടാകുകയില്ല, അങ്ങനെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ഇതിനുവേണ്ടി മുൻകൈ എടുക്കുന്ന ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏഴാളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരേ വിലയായിരിക്കണമെന്നില്ല, ഏഴിലൊന്ന് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുകയില്ല. ചില ആൾക്ക് ചിലപ്പോൾ 5000 ആണെങ്കിൽ മറ്റു ചിലപ്പോൾ ചില ആളുകൾക്ക് 5,500 ആയിരിക്കും. കാരണം ഒരു വ്യത്യാസമുണ്ട്, വലിയ ഉരുവിന് വലിയ പൈസ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഷെയർ ചെയ്യുന്ന ആളുകൾ അത് ശ്രദ്ധിക്കുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ആടിന് ഒരിക്കലും തന്നെ ഷെയറില്ല. 2-3 ആളുകൾ കൂടിയിട്ടല്ല ഒരാടിനെ അറക്കേണ്ടത്, മറിച്ച് ആടിന് ഒരാൾക്ക് അറക്കാം. അങ്ങനെ ഒരാൾ അറക്കുമ്പോൾ അയാൾക്ക് അയാളുടെ കുടുംബത്തിന് വേണ്ടി എല്ലാവർക്കും അത് നിയത്ത് വെക്കാം, അഥവാ പ്രതിഫലത്തിൽ നിയത്ത് വെക്കാം. എന്നാൽ ആടിൽ ഒരിക്കലും തന്നെ സമ്പത്തിൽ എന്തില്ല, ഷെയറില്ല, എന്നാൽ പ്രതിഫലത്തിൽ ഷെയറുണ്ട്. അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത്, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ നമ്മളെ ഉണർത്തിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ദാരിദ്ര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല ഇക്കൊല്ലം അറിവ് വേണ്ട, മറിച്ച് അറിവിന്റെ പൈസ കൊണ്ട് ആളുകൾക്ക് അരിയോ മറ്റോ വാങ്ങിക്കൊടുത്താൽ മതി എന്നൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടില്ല. മറിച്ച് അവിടുന്ന് ദുഹിയെ തറുക്കുകയും ആളുകൾക്കൊക്കെ കൊടുക്കാൻ പറയുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമുക്ക് സാധിക്കുന്ന രീതിയിൽ, നമുക്ക് ഇപ്പോഴുള്ള പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് സാധിക്കുന്ന രീതിയിൽ, അധികം ആളുകൾ കൂടാതെ പറ്റാവുന്ന രീതിയിൽ അത് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിലുള്ള വലിയൊരു കർമ്മമാണ് ഇത്, നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനി കർമ്മങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി അതിനെ ആദരിച്ചുകൊണ്ട് ചെയ്യുന്ന മുത്തഖിങ്ങളിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ഈ ദിവസങ്ങൾ നാം കഴിഞ്ഞയാഴ്ച ഉണർത്തിയതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 ദിവസങ്ങളാണ്. അമലുകൾ സ്വീകരിക്കുന്നതിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ 10 ദിവസങ്ങളിലാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്, സഹോദരങ്ങളെ, പറ്റു റമദാനിൽ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ ഓതുന്ന ഖുർആനിലുള്ള ഒരു പേജിന്, സഹോദരങ്ങളെ, മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ ഓതുന്ന ഒരു പേജിനേക്കാൾ കൂലിയുണ്ട്. നിങ്ങൾ ഈ ദിവസം എടുക്കുന്ന ഒരു സുന്നത്ത് നോമ്പിന്, സഹോദരങ്ങളെ, മറ്റു മാസങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന സുന്നത്ത് നോമ്പിനേക്കാൾ കൂലിയുണ്ട്. ധാരാളമായി തക്ബീറുകൾ ചൊല്ലുക. ഒഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള ദിക്റുകൾ ചൊല്ലുക. നമ്മൾ വഴിയിൽ ഇറങ്ങുന്ന സമയത്ത്, വാഹനത്തിൽ പോകുന്ന സമയത്ത് ഒച്ചത്തിൽ തന്നെ തക്ബീറുകൾ ചൊല്ലുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ഒച്ചത്തിൽ തക്ബീറുകൾ ചൊല്ലുക. സഹാബികൾ അപ്രകാരം ചെയ്തിരുന്നതായി നമ്മൾ ഉണർത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഒരിക്കലും ഗഫ്ലത്തിലായി പോകാൻ പാടില്ല, അശ്രദ്ധയിലായി പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിന്റെ കച്ചവടത്തിലേക്ക് ലാഭം കൊയ്യാനുള്ള അതിനുള്ള ഒരു സീസണാക്കി ഇത്തരത്തിലുള്ള ഒരുപാട് മാസങ്ങളും ദിവസങ്ങളും നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അശ്രദ്ധരായി പോകാൻ പാടില്ല. അല്ലാഹു നമ്മോട് ഉണർത്തിയിട്ടുള്ളതാണ് നിങ്ങൾ അശ്രദ്ധയിലാകാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതൊരിക്കലും മറന്നുപോകാൻ പാടില്ല. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ദുൽഹിജ്ജ 10-ലുള്ള ആദ്യത്തെ 10-ലുള്ള വെള്ളിയാഴ്ച ദിവസങ്ങൾക്ക് 2 ശ്രേഷ്ഠതയുണ്ട്. ഒന്ന്, വെള്ളിയാഴ്ചക്ക് നേരത്തെ തന്നെയുള്ള ശ്രേഷ്ഠതയാണ്, അതോടൊപ്പം ഇത് ദുൽഹിജ്ജയിലുള്ള ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലുള്ള അമലുകൾ നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കുക, നന്നായി ഖുർആൻ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സലാത്ത് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വന്നുവീച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും രോഗങ്ങളും നീക്കം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഇർഫഅ് അന്നൽ ബലാ, അല്ലാഹുമ്മ ഇർഫഅ് അന്നൽ വബാ, അല്ലാഹുമ്മ ഇർഫഅ് അന്നൽ വബാ. اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانية صغيرها وكبيرها يا أرحم الراحمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم إنا نسألك الجنة وما يقربها من قول أو عمل اللهم إنا نسألك الجنة وما يقربها من قول أو عمل وأقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين من كل ذنب فاستغفروا إنه هو الغفور الرحيم.